പ്രൈസ് ദ ലോർഡ്. ബൈബിൾ പഠനത്തിലേക്ക് സ്വാഗതം. സ്നേഹമുള്ളവരെ, ബൈബിൾ എന്തിനു വായിക്കണം, ബൈബിൾ വായിച്ചതുകൊണ്ട് എനിക്കെന്ത് ഉപകാരമാണ് ഉണ്ടാകുന്നത്, നമ്മൾ ഇന്ന് ചർച്ചാവിഷയമാക്കുന്ന, പഠിക്കാൻ പോകുന്ന വിഷയം ഇതാണ്. ബൈബിൾ വായിക്കുന്നതിന്റെ ആവശ്യമെന്ത്, ബൈബിൾ വായിക്കുന്നതുകൊണ്ട് എന്തുപകാരമാണ് ഉണ്ടാവുക. ഇന്ന് എല്ലാം ഉപയോഗത്തിന്റെയും ഉപകാരത്തിന്റെയും അടിസ്ഥാനത്തിൽ മാത്രം വിലയിരുത്തുന്ന ഒരു സംസ്കാരമാണ് നിലനിൽക്കുന്നത്. നമുക്കറിയാം, എനിക്ക് ഉപകാരപ്രദമായത് നല്ലതാണ്, എനിക്ക് ഉപകാരമില്ലാത്തത് മോശമാണ് എന്ന് എല്ലാ വസ്തുക്കളെക്കുറിച്ച് മനുഷ്യൻ വിലയിരുത്തുന്ന ഒരു നിലപാട് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ബൈബിൾ കൊണ്ട് എനിക്കെന്ത് ഉപകാരം എന്ന് പലരും ചോദിക്കാറുണ്ട്. ഉപകാരം എന്താണെന്ന് ചോദിക്കുന്നതിന് മുമ്പേ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, എന്താണ് ഈ ബൈബിൾ? നമ്മൾ പഠിച്ചു വച്ചതാണ്, ദൈവത്തിന്റെ വചനമാണ് ബൈബിൾ. പിതാവ് മക്കളോട് എന്ന പോലെ ദൈവം സ്നേഹപൂർവം തന്റെ മക്കളോട്, നമ്മളോട്, മനുഷ്യരോട് സംസാരിക്കുകയാണ് ബൈബിളിലൂടെ. ഒരു പിതാവ് അല്ലെങ്കിൽ ഒരു മാതാവ് തന്റെ മക്കൾക്ക് അയക്കുന്ന കത്തുകൾ പോലെയാണ് ഈ ബൈബിൾ. അകലെയായിരിക്കുന്ന മക്കൾ, പ്രത്യേകിച്ചും വിദേശത്ത് കഴിയുന്നവരൊക്കെ വീട്ടിൽ നിന്നൊരു കത്ത് വരാനായിട്ട് കാത്തിരിക്കും. ആ കത്ത് വരുമ്പോൾ ആർത്തിയോടെ അത് വായിക്കും, വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയാണ്. ഒരു വിശേഷമില്ലെങ്കിലും ആ കൈപ്പടയൊന്ന് കാണാൻ, താൻ സ്നേഹിക്കുന്നവർ ജീവിച്ചിരിക്കുന്നു, തന്നെ കുറിച്ച് ചിന്തിച്ചല്ലോ എന്നുള്ള ആ സന്തോഷം, ആവേശം കത്ത് വായിക്കാൻ എപ്പോഴും നമുക്ക് കാണും. പോസ്റ്റ്മാൻ വരുന്ന് നോക്കിയിരിക്കാറുണ്ട്, പോസ്റ്റ് ബോക്സിൽ പോയി നോക്കാറുണ്ട് കത്ത് വന്നിട്ടുണ്ടോ. ഇന്നിപ്പോ ഇമെയിൽ ചെക്ക് ചെയ്യുന്നവരാണ് അതുള്ളവർ മിക്കവാറും, ദിവസം തോറും ചെക്ക് ചെയ്യുന്നവരുണ്ടാവും, ചിലർ ഒന്നധികം തവണ. സ്നേഹിക്കുന്ന വ്യക്തികൾ അവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുക, അവരുടെ കത്തുകൾ സ്വീകരിക്കുക, അത് വായിക്കുക, അത് സന്തോഷപ്രദമാണ്. നമ്മളെ സ്നേഹിക്കുന്നവരുടെ കത്തുകൾ നമ്മൾ സന്തോഷത്തോടെ വായിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ദൈവം നമുക്ക് അയച്ച കത്തുകൾ നമ്മൾ വായിച്ചേ മതിയാവും. അതുകൊണ്ട് എനിക്ക് ഉപകാരമുണ്ടാകുമോ എന്നല്ല ഞാൻ ചോദിക്കുക, ഇത് ദൈവത്തിന്റെ വചനമാണെങ്കിൽ, എന്നെ സംബന്ധിച്ച ദൈവത്തിന്റെ പദ്ധതിയിലൂടെ വെളിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, അവിടുത്തെ സ്നേഹം എനിക്ക് വെളിപ്പെടുത്തി തരുന്നതാണ് ഈ ഗ്രന്ഥമെങ്കിൽ ഞാനത് വായിക്കും, വായിച്ചേ മതിയാവും. ഇന്ന് അല്പം അടുത്ത് വിശദമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതിന് ഞാൻ എടുക്കുക വിശുദ്ധ പൗലോസ് തിമോത്തിക്ക് എഴുതിയ രണ്ടാം ലേഖനം മൂന്നാമത്തെ അധ്യായം 15-16 വാക്യങ്ങളാണ്. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതൽ പഠിച്ചറിഞ്ഞിട്ടുള്ളവയാണല്ലോ. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്, അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. തിമോത്തി ഒരു യഹൂദ സ്ത്രീയുടെ മകനായിരുന്നു. തിമോത്തിയുടെ പിതാവ് ഒരു വിജാതീയനുമായിരുന്നു. എന്നാലും വലിയമ്മയിലും അമ്മയിലും ഉണ്ടായിരുന്ന വിശ്വാസം തിമോത്തിയിലും നിലനിൽക്കുന്നുവെന്ന് പൗലോസ് പലതവണ എടുത്തു പറയുന്നുണ്ട്. ചെറുപ്പം മുതലേ കുടുംബത്തിൽ വെച്ച്, വീട്ടിൽ വെച്ച് വിശുദ്ധ ലിഖിതം വായിച്ച് പഠിച്ച് പരിശീലിച്ചിട്ടുള്ളവനാണ് തിമോത്തി. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ, ഇപ്പൊ നമുക്ക് ജ്ഞാനം പകരുന്നതാണ് വിശുദ്ധ ലിഖിതം. യേശുവിലൂടെയാണ് രക്ഷ ലഭിക്കുന്നതെന്നും ആ രക്ഷയെക്കുറിച്ചുള്ള അറിവ് വിശുദ്ധ ലിഖിതത്തിലൂടെ കിട്ടുന്നുവെന്നും പൗലോസ് അനുസ്മരിപ്പിക്കുകയാണ്. ഇപ്പോൾ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതം ബാല്യം മുതൽ പഠിച്ചിട്ടുണ്ട്, അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് തിമോത്തി. എന്താണ് ഈ ലിഖിതത്തിന്റെ മനുഷ്യനുള്ള പ്രവർത്തനം, എന്താണ് വായിക്കുന്ന മനുഷ്യന് സംഭവിക്കുക? നാല് കാര്യങ്ങൾ പൗലോസ് അക്കമിട്ട് പറയുന്നുണ്ട്. ആദ്യമേ, അവ പ്രബോധനത്തിന് ഉപകരിക്കുന്നു. വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവനിവേശിതങ്ങളാണ്. അതെന്താണെന്ന് നമുക്കറിയാം, ദൈവത്തിന്റെ പ്രത്യേക സഹായത്താലും പ്രചോദനത്താലും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ തലമുറകൾക്ക് വേണ്ടി എഴുതിവെച്ചതാണ് വിശുദ്ധ ലിഖിതം. അപ്പോൾ ദൈവാത്മാവിന്റെ പ്രത്യേക പ്രചോദനത്താൽ എഴുതപ്പെട്ടതുകൊണ്ട് അത് ദൈവനിവേശിതങ്ങളാണ്. അപ്പോൾ ദൈവനിവേശിതങ്ങളായ ലിഖിത ഗ്രന്ഥങ്ങൾ ആദ്യമേ നൽകുന്നത് പ്രബോധനമാണ്. വിശുദ്ധ ലിഖിതമെല്ലാം പ്രബോധനത്തിന് സഹായിക്കും. പ്രബോധനം വിശ്വാസത്തെ സംബന്ധിച്ചതാണ്. നമ്മൾ എന്തു വിശ്വസിക്കണം, എന്തുകൊണ്ട് വിശ്വസിക്കണം, ഇത് വിശുദ്ധ ലിഖിതം നമുക്ക് പഠിപ്പിച്ചു തരും. ആരാണ് ദൈവം, ആ ദൈവം എപ്രകാരമാണ് തന്നെ തന്നെ വെളിപ്പെടുത്തിയത്, ആ ദൈവം എപ്രകാരമാണ് യേശു ക്രിസ്തുവിലൂടെ അവസാനമായി നമ്മോട് സംസാരിച്ചിട്ടുള്ളത്, എന്താണ് അവിടുന്ന് സംസാരിച്ചത്, എന്താണ് അവിടുന്ന് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്, നാമും ദൈവവും തമ്മിലുള്ള ബന്ധം എന്താണ്, ദൈവത്തിന് നമ്മെ സംബന്ധിച്ച പദ്ധതി എന്താണ്, നമ്മൾ ഇവിടെ നിന്ന് വരുന്നു, നമ്മൾ എങ്ങോട്ട് പോകുന്നു, എന്താണ് നമ്മുടെ ഉറവിടം, എന്താണ് നമ്മുടെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിൽ നമ്മൾ എപ്രകാരം എത്തിച്ചേരണം, ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ, മനുഷ്യജീവിതത്തെ മാത്രമല്ല പ്രപഞ്ചത്തെ മുഴുവനും സംബന്ധിക്കുന്ന അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്ക് ബൈബിളിലൂടെ നമുക്ക് ഉത്തരം കിട്ടും. പ്രബോധനത്തെ നമ്മെ സഹായിക്കും. ദൈവം പിതാവാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. ആ പിതാവ് തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് രക്ഷകനായി അയച്ചുവെന്നും ആ രക്ഷകൻ മനുഷ്യനായി അവതരിച്ച് ദൈവത്തിന്റെ പ്രതിച്ഛായ പരിപൂർണമായിട്ട് പ്രകടമാക്കിയെന്നും ബൈബിളാണ് നമുക്ക് പറഞ്ഞു തരിക. അപ്പൊ യേശു ക്രിസ്തുവിലൂടെ എല്ലാ മനുഷ്യരെയും ദൈവം ദൈവപുത്ര സ്ഥാനത്തേക്ക് ക്ഷണിക്കുന്നുവെന്ന്, പാപങ്ങൾ പരിഗണിക്കാതെ അഥവാ പാപങ്ങൾ ക്ഷമിച്ചുകൊണ്ട് മനുഷ്യന്റെ സമ്പൂർണമായ രക്ഷയും നിത്യജീവനും യേശു ക്രിസ്തുവിലൂടെ നൽകുന്നുവെന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് ദൈവത്തിന്റെ വചനമാണ് ബൈബിൾ. ബൈബിൾ പ്രബോധനത്തിന് നമ്മളെ സഹായിക്കുന്നു. ദൈവത്തെ സംബന്ധിച്ച, മനുഷ്യനെ സംബന്ധിച്ച, പ്രപഞ്ചത്തെ സംബന്ധിച്ച, ഇവ തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച, മനുഷ്യന്റെ ലക്ഷ്യത്തെ സംബന്ധിച്ച പ്രബോധനങ്ങളെല്ലാം തെറ്റുകൂടാതെ നമുക്ക് ലഭിക്കുന്നത് വിശുദ്ധ ലിഖിതങ്ങളിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ബൈബിൾ വായിക്കുന്നത് അറിവ് നേടാൻ വേണ്ടിയാണ്. ഭൗതികമായ അറിവ് മാത്രമല്ല, നമ്മുടെ ജീവിതത്തെ മൊത്തമായി കരുപ്പിടിപ്പിക്കുന്ന, നവീകരിക്കുന്ന, നയിക്കുന്ന, ലക്ഷ്യത്തിലെത്തിച്ചേരുന്ന ആ അറിവ് നമുക്ക് ലഭിക്കുന്നത് ദൈവ വചനത്തിലൂടെയാണ്. അപ്പോൾ വിശുദ്ധ ലിഖിതം നമുക്ക് പ്രബോധനത്തിന് സഹായിക്കുന്നു. രണ്ടാമത്തേത്, ദൈവ നിവേശിതമായ വിശുദ്ധ ലിഖിതം ശാസനത്തിന് സഹായിക്കും. ശാസനം അഥവാ റിപ്രൂഫ്, നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ അത് ചൂണ്ടിക്കാണിച്ച് നമ്മളെ നന്മയിലേക്ക് നയിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ ദാവീദ് അവളുമായി വ്യഭിചാര വേഴ്ചയിൽ ഏർപ്പെട്ടു. ബത്ഷേബയെ അവൻ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. ആ തെറ്റായ പ്രവൃത്തിയെ മറച്ചു വെക്കാൻ വേണ്ടി ദാവീദ് ബത്ഷേബയുടെ ഭർത്താവിനെ കൊല ചെയ്യുകയും ചെയ്തു. വ്യഭിചാരവും കൊലപാതകവും ചെയ്തിട്ടും യാതൊന്നും സംഭവിക്കാത്ത രീതിയിൽ ബത്ഷേബയെ തന്റെ ഭാര്യയായി സ്വീകരിക്കാനും മഹാനായ രാജാവ് ദാവീദ് തയ്യാറായി. ആരും അതിനെക്കുറിച്ച് ഒരു അപവാദവും പറഞ്ഞില്ല, തെറ്റുകണ്ടില്ല, അഥവാ തിരുത്താൻ തയ്യാറായുമില്ല. ഈ സാഹചര്യത്തിലാണ് ദൈവത്തിന്റെ വചനവുമായി നാഥാൻ കടന്നു വരുന്നത്. ശാസനയുടെ വ്യക്തമായ ഉദാഹരണം നമുക്കിവിടെ കാണാം. സാമുവേലിന്റെ രണ്ടാം പുസ്തകം 12 അധ്യായത്തിൽ നാഥാൻ പ്രവാചകൻ ദാവീദിനെ എപ്രകാരമാണ് ശാസിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ആടിന്റെയും ആടിന്റെ ഉടമസ്ഥന്റെയും കഥ പറഞ്ഞതിന് ശേഷം 1000 ആടുണ്ടായിരുന്നവൻ ഒരു വിരുന്നുകാരന് വേണ്ടി കറിയൊരുക്കാനായി തന്റെ 1000 ആടുകളിൽ ഒന്നിനെ പോലും എടുക്കാതെ അയൽക്കാരന്റെ ആടിനെ പിടിച്ച് കൊന്ന് കറി വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കഥാരൂപത്തിൽ ദാവീദിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന നാഥാൻ. ദാവീദ് കഥയറിയാതെ അഥവാ കാര്യമറിയാതെ വിധി പ്രഖ്യാപിച്ചു, ആ മനുഷ്യൻ മരിച്ചേ മതിയാകുമെന്ന്. അപ്പോഴാണ് അതിശക്തമായ രീതിയിൽ നാഥാൻ ദൈവത്തിന്റെ വചനം ഉദ്ഘോഷിക്കുക. ആ മനുഷ്യൻ നീ തന്നെയാണ്, ആ മനുഷ്യൻ നീ തന്നെ, ദൈവത്തിന്റെ വചനമാണ്. താൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് ദാവീദിന് ബോധ്യം നൽകുന്ന ദൈവത്തിന്റെ വചനം. അപ്പോ ബൈബിൾ നമ്മുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കും. ചെയ്യുന്നത് തെറ്റാണെങ്കിൽ ആ തെറ്റാണ് അരുത എന്ന് പറയും. കായൻ തന്റെ സഹോദരനെ വധിച്ചു, അസൂയയാണ് കാരണം. കായൻ ചെയ്ത തെറ്റിന് ആരും സാക്ഷികളുണ്ടായിരുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 4 അധ്യായത്തിൽ വിശദമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവമാണ്. അവനെ വയലിൽ വെച്ച് കായൻ കൊല ചെയ്തു. ആരും കണ്ടില്ല എന്ന് വിചാരിച്ച കായന്റെ പ്രവൃത്തി ദൈവം കണ്ടു. കായനെ ദൈവം വിളിച്ചു, കായൻ നിന്റെ സഹോദരൻ ആബേൽ ഇവിടെ. ശാസനയാണ്, നീ എന്താണ് ചെയ്തത്? നിന്റെ സഹോദരൻ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നു. നിന്റെ സഹോദരൻ രക്തം കുടിക്കാൻ വാവിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. ദൈവത്തിന്റെ വചനം ശാസനാരൂപത്തിൽ കടന്നു വരും. വ്യഭിചാരവും കൊലപാതകവും മോഷണവും ഇതുപോലെ ദൈവപ്രമാണങ്ങൾക്ക് വിരുദ്ധമായ പ്രവൃത്തികളിൽ മനുഷ്യൻ ഇടപെടുമ്പോൾ ആ പ്രവൃത്തി ചെയ്യുമ്പോൾ ദൈവത്തിന്റെ വചനം ശാസനാരൂപത്തിൽ കടന്നു വരും. പ്രവാചകന്മാരിലൂടെ കടന്നു വന്നത് ദൈവത്തിന്റെ വചനമാണ്. അപ്പോഴ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുക മാത്രമല്ല, തെറ്റ് ചൂണ്ടിക്കാണിച്ച് ശാസിച്ച് തിരുത്താൻ നമ്മെ പ്രേരിപ്പിക്കും. മൂന്നാമത്തേത് തെറ്റുതിരുത്തലാണ്, കറക്ഷൻ, നേരായ വഴിയിലൂടെ നയിക്കുക. നേരായ വഴിയിലൂടെ പ്രവാചകന്മാർ വഴി, ദൈവത്തിന്റെ വചനം വഴി ദൈവം നമ്മളെ നയിക്കുകയാണ്. ബൈബിൾ നമുക്ക് കാണിച്ചു തരും ഏത് വഴിയിലൂടെയാണ് നമ്മൾ പോകേണ്ടത്. തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ വഴി മാറാനായിട്ട് ദൈവത്തിന്റെ വചനം ആഹ്വാനം ചെയ്യും. ഉദാഹരണത്തിന് യേശയ്യ പ്രവാചകന്റെ പുസ്തകം 30:20-21 വാക്യങ്ങൾ: കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും: ഇതാണ് വഴി, ഇതിലെ പോവുക. ഇതാണ് വഴി, ഇതിലെ പോവുക. വഴിവിട്ട് സഞ്ചരിക്കുമ്പോൾ, മാർഗഭ്രംശം സംഭവിക്കുമ്പോൾ ദൈവത്തിന്റെ വചനമാണ് തെറ്റുതിരുത്തി തരിക. ഇതാണ് വഴി, ഇതിലെ പോവുക. നിയമാവർത്തന പുസ്തകം 30:ത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. നിയമാവർത്തന പുസ്തകം നമുക്കറിയാം മോശയുടെ അന്തിമ പ്രഭാഷണമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നിയമാവർത്തന പുസ്തകം 30:15-16 വാക്യങ്ങൾ ഇങ്ങനെ കാണാം: ഇന്ന് ഞാൻ നിന്റെ മുമ്പിൽ ജീവനും നന്മയും മരണവും തിന്മയും വച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതനുസരിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്താൽ നീ ജീവിക്കും. നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കും. അപ്പോൾ കർത്താവ് വഴി കാണിച്ചു തരികയാണ്. തെറ്റായ മാർഗത്തിലൂടെ ചരിക്കാതെ നേരായ മാർഗത്തിലൂടെ പോവുക. 17 വാക്യം: എന്നാൽ ഇവയൊന്നും കേൾക്കാതെ നിന്റെ ഹൃദയം വ്യതിചലിക്കുകയും അന്യദേവന്മാരെ ആരാധിക്കുന്നതിനും അവരെ സേവിക്കുന്നതിനുമായി വശീകരിക്കപ്പെടുകയും ചെയ്താൽ നീ തീർച്ചയായും നശിക്കുമെന്നും ജോർദാൻ കടന്ന് കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് ദീർഘകാലം ജീവിക്കുകയില്ല എന്നും ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ദൈവത്തിന്റെ വചനം തെറ്റുതിരുത്തുന്നതാണ്, നേരായ വഴി ചൂണ്ടിക്കാണിക്കുന്നതാണ്. പ്രവാചകന്മാരിലൂടെ ഇസ്രായേൽ ജനത്തെ ഒന്നടങ്കം ദൈവം ആഹ്വാനം ചെയ്തു തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവത്തിനടുക്കിലേക്ക് വരാനായിട്ട്. യേശു അത് തന്നെയാണ് ചെയ്യുക, നേരായ വഴി കാണിച്ചു തന്നു. ആ തെറ്റുതിരുത്തി നേരായ വഴിയിലൂടെ പോകാനായിട്ട് ദൈവത്തിന്റെ വചനം പ്രവാചകന്മാരിലൂടെയും പിതാക്കന്മാരിലൂടെയും പുരോഹിതന്മാരിലൂടെയും അവസാനം യേശു ക്രിസ്തുവിലൂടെയും ദൈവം നമ്മോട് സംസാരിച്ച ആ വചനങ്ങൾ ബൈബിളായി ലിഖിത രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ വചനം നമുക്ക് തെറ്റുതിരുത്താൻ, നമ്മുടെ ജീവിതത്തെ നവീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കും. 4 ഘടകം നീതിയിലുള്ള പരിശീലനമാണ്. നീതിയിലുള്ള പരിശീലനത്തിന് ദൈവത്തിന്റെ വചനം ഉപകരിക്കുന്നു. നീതി എന്നാൽ വളരെ പൊതുവായി നമുക്ക് പറയാൻ സാധിക്കും, ദൈവത്തിന് പ്രീതികരമായ അതാണ് നീതി. എന്റെ ജീവിതം നീതിപൂർണമാകുന്നത് ദൈവത്തിന് പ്രീതികരമായി ജീവിക്കുമ്പോഴാണ്. അപ്പോൾ എപ്രകാരമാണ് ഞാൻ ദൈവത്തിന് പ്രീതികരനായി തീരുക, എപ്രകാരമാണ് എന്റെ ജീവിതം സഫലമാവുക, എപ്രകാരമാണ് ഞാൻ ലക്ഷ്യത്തിലെത്തുക, നീതിപൂർവകമായ ജീവിതത്തിന് എന്താണ് മാർഗം, ആ മാർഗം എനിക്ക് കാണിച്ചു തരുന്നത് ദൈവത്തിന്റെ വചനമാണ്. ആ വചനമനുസരിച്ച് ജീവിച്ചാൽ ഞാൻ നിത്യജീവനിൽ എത്തിച്ചേരും. നീതിപൂർവകമായിരിക്കും എൻ്റെ ജീവിതം, ഞാൻ നീതിമാനായി പരിഗണിക്കപ്പെടും. അപ്പോൾ ദൈവത്തിന്റെ നീതി എന്നിലൊരു യാഥാർത്ഥ്യമായി തീരുന്നത് അവിടുത്തെ വചനം അനുസരിച്ച് ജീവിക്കാൻ ഞാൻ സന്നദ്ധനാവുമ്പോഴാണ്. അപ്പോൾ നീതി എന്താണെന്ന് എന്നെ പഠിപ്പിക്കും, ആ നീതിയുടെ മാർഗത്തിലൂടെ ചരിക്കാൻ എനിക്ക് ശക്തി നൽകും ദൈവത്തിന്റെ വചനം. അപ്പോൾ ദൈവവചനം വായിക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഗുണം എന്താണെന്ന ചോദ്യത്തിന് 4 കാര്യങ്ങളാണ് വിശുദ്ധ പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അത് നമ്മളെ പ്രബോധനത്തിന് സഹായിക്കും, നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ശാസിക്കും, നേരായ മാർഗത്തിലൂടെ നമ്മളെ നയിക്കും, നീതിപൂർവകമായി ജീവിക്കാൻ നമ്മളെ ശക്തിപ്പെടുത്തും. ഇങ്ങനെ ജീവിക്കുന്ന വ്യക്തി ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യും. അപ്പോൾ ദൈവത്തിന്റെ വചനം നമ്മെ നീതിയുള്ളവരാക്കും, ദൈവത്തിന് പ്രീതിജനകമായ ഒരു ജീവിതം നയിക്കാൻ നമ്മളെ പ്രാപ്തരാക്കും. ഇനി തുടർന്ന് മറ്റു ചില വാക്യങ്ങൾ കൂടി ശ്രദ്ധയപ്പെടുത്തട്ടെ. ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തെ നവീകരിക്കുമെന്ന് പറഞ്ഞ് തെറ്റിതിരുത്തുമെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഇരു വായ്ത്തല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ദൈവത്തിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് വചനം എനിക്ക് പറഞ്ഞു തരും. വചനം മുഖ കണ്ണാടി പോലെയാണ്. എന്നെ തന്നെ പൂർണ്ണമായി കാണാൻ, ദൈവം എപ്രകാരം എന്നെ കാണുന്നുവെന്ന് എനിക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ ഞാൻ നിൽക്കുമ്പോഴാണ്. ആ വചനം എന്റെ ഹൃദയ വിചാരങ്ങളെയും വികാരങ്ങളെയും എല്ലാം എനിക്ക് വെളിപ്പെടുത്തി തരും. അപ്പൊ ഒരു മാനദണ്ഡമായിട്ടാണ് നിൽക്കുക. എന്റെ ജീവിതത്തെ അളക്കാനുള്ള മുഴക്കൂര് പോലെ, എന്റെ മുഖം കാണാനുള്ള മുഖ കണ്ണാടി പോലെ ദൈവത്തിന്റെ വചനം നിൽക്കുകയാണ്. ആ വചനത്തിന് മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ആരാണ്, എപ്രകാരമാണ് എന്റെ ജീവിതം ഇപ്പോൾ നിൽക്കുന്നത് എന്നെനിക്ക് വെളിപ്പെടുത്തി തരും. മാത്രമല്ല, എന്നിലുള്ള തെറ്റുകൾ തിരുത്താനായി ഒരു ശസ്ത്രക്രിയയ്ക്ക് ഈ വചനം എന്നെ പ്രേരിപ്പിക്കും. ഇരുവായത്തിൽ വാള് പോലെ അത് മുറിച്ചു മാറ്റും. ശസ്ത്രക്രിയ നടത്തുന്ന ഡോക്ടറുടെ കയ്യിലെ കത്തി പോലെയാണ് ദൈവത്തിന്റെ വചനം. മുറി ഉണക്കുന്ന വചനം എന്ന് പറയും. എന്നില് അസ്വീകാര്യമായിട്ടുള്ളത്, ദൈവത്തിന് സ്വീകാര്യമല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുറിച്ചു മാറ്റാൻ എന്നെ പ്രേരിപ്പിക്കും, എന്നെ ശക്തിപ്പെടുത്തും ദൈവത്തിന്റെ വചനം. ജെറമിയായുടെ പുസ്തകം 23:29 വാക്യത്തിൽ കാണും, ദൈവത്തിന്റെ വചനം അഗ്നി പോലെയാണെന്നും പാറയെ തകർക്കുന്ന കൂടം പോലെയാണെന്നും. ഒരുപക്ഷെ പാറ പോലെ ഉറച്ച ചില തെറ്റായ മനോഭാവങ്ങൾ, തെറ്റായ ബോധ്യങ്ങൾ എനിക്കുണ്ടായെന്ന് വരും. തെറ്റായ ആചാര മര്യാദകൾ, തെറ്റായ ലക്ഷ്യബോധങ്ങൾ, ഇത് പാറ പോലെ ഉറച്ചതായിരിക്കും, പരമ്പരാഗതമായി സ്വീകരിച്ചതായിരിക്കാം, ഒരുപക്ഷെ സത്യമായി ഞാൻ വിശ്വസിച്ചു വിചരിക്കുന്നതായിരിക്കാം. ഈ തെറ്റായ ബോധ്യങ്ങളെ തച്ചുടച്ച് തകർത്തു മാറ്റാനായിട്ട് സഹായിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. പാറയെ തകർക്കുന്ന കൂടം പോലെയാണ്, അഗ്നി ശുദ്ധി ചെയ്യുന്നതാണ്, അഗ്നി പോലെയാണ് ദൈവത്തിന്റെ വചനം. ജെറമിയ 23:29 പാറയെ തകർക്കുന്ന കൂടം പോലെ, അഗ്നി പോലെ ശക്തമായ ദൈവത്തിന്റെ വചനം. അത് സകല മനുഷ്യരെയും നവീകരിക്കാൻ പര്യാപ്തമായതാണ്. ഇനി ദൈവത്തിന്റെ വചനം എന്റെ വഴിയിൽ വിളക്കാണ്. 119:105 കർത്താവെ അങ്ങയുടെ വചനം എന്റെ പാതയിൽ പ്രകാശമാണ്, എന്റെ പാദങ്ങൾക്ക് വിളക്കാണ്. വഴിവിളക്കായി, എങ്ങോട്ട് പോകണമെന്നറിയാതെ, എങ്ങനെ ജീവിക്കണമെന്നറിയാതെ, ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതാണ് സത്യം, ഏതാണ് മിഥ്യ എന്നറിയാതെ, നന്മ ഏത് തിന്മ ഏതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ഉഴലുന്ന മനുഷ്യന് പ്രകാശമായി നിൽക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. നന്മയും തിന്മയും തിരിച്ചറിയാൻ, നേരായ വഴി തിരഞ്ഞെടുക്കാൻ, നന്മയായത് പ്രവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. ഇവിടെ രണ്ടു തരത്തിലുള്ള വചനങ്ങൾ എന്റെ ജീവിത മണ്ഡലത്തിലേക്ക്, ബോധമണ്ഡലത്തിലേക്ക് കടന്നുവെന്ന് വരും. സാത്താന്റെ വചനങ്ങളുണ്ട്, എനിക്ക് താൽക്കാലികമായ ഉപകാരം നൽകുന്ന, എനിക്ക് താൽക്കാലികമായ സന്തോഷം നൽകുന്ന, എന്നെ പ്രീണിപ്പിക്കുന്ന, പ്രീതിപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ എന്റെ മുമ്പിൽ വെച്ചു നീട്ടുന്ന, ഇത് നന്മയാണെന്ന് പറയുന്ന, ആത്യന്തികമായ നന്മയ്ക്ക് പകരം താൽക്കാലികമായ ആപേക്ഷികമായ നന്മ വെച്ചു നീട്ടുന്ന വചനങ്ങളുണ്ടാവും. മാധ്യമങ്ങളിലൂടെ ആ വചനങ്ങൾ കടന്നു വരും, പരസ്യകലയിലൂടെ ഈ വചനങ്ങൾ കടന്നു വരും, സ്വർണപ്രഭയിലൂടെ, പ്രലോഭനങ്ങളിലൂടെ ലോകത്തിന്റെ വചനം കടന്നു വരും. അപ്പോഴ് യഥാർത്ഥത്തിൽ ഏതാണ് സത്യം, ഏതാണ് ജീവനിലേക്ക് നയിക്കുന്ന പാത, ഏതാണ് ഞാൻ പോകേണ്ട വഴി, അതെനിക്ക് പറഞ്ഞു തരുന്നത്, എനിക്ക് കാണിച്ചു തരുന്നത് ദൈവത്തിന്റെ വചനമാണ്. അവിടുത്തെ വചനം എന്റെ പാതയിൽ പ്രകാശമാണ്, എന്റെ പാദങ്ങൾക്ക് വിളക്കാണ്. തന്നെയുമല്ല, ഈ വചനം ജീവന്റെ വചനമാണ്. അപ്പം അത്ഭുതകരമായി വർദ്ധിപ്പിച്ചു കൊടുത്ത യേശുവിന്റെ അടുക്കിലേക്ക് അടുത്ത ദിവസവും ജനങ്ങൾ വന്നു. ജനങ്ങൾ യേശുവിനെ തേടി വന്നപ്പോൾ യേശു പറയും, നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം നിന്ന് തൃപ്തിയായതുകൊണ്ടാണ്. നശ്വരമാകുന്ന അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ എന്നുള്ള ആ പ്രബോധനം തുടരുമ്പോൾ, യോഹന്നാൻ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ അവസാനം യേശു പറഞ്ഞു വയ്ക്കും, സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാവുന്നു, എന്റെ മാംസമാണ് നിങ്ങൾ ഭക്ഷിക്കേണ്ടത്, എന്റെ മാംസം യഥാർത്ഥമായ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥമായ പാനീയമാണ്, എന്റെ മാംസം ഭക്ഷിക്കുന്നവൻ എന്റെ രക്തം പാനം ചെയ്യുന്നവൻ, എന്നിലും ഞാൻ അവരിലും ജീവിക്കും. ഇങ്ങനെയുള്ള സംഭാഷണം കേട്ട് മടുത്ത ഫരിസേയ നേതാക്കന്മാർ മാത്രമല്ല, യേശുവിന് ശിഷ്യന്മാരിൽ പോലും പലരും അവനെ വിട്ടുപോയി. അപ്പോൾ യേശു തന്റെ അപ്പോസ്തലന്മാരോട് ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ, വേണമെങ്കിൽ നിങ്ങൾക്കും പോകാം. യേശു തന്റെ വാക്കിൽ അണുവിട മാറ്റം വരുത്തുന്നില്ല, ഒരു വിശദീകരണവും കൊടുക്കുന്നില്ല. അപ്പോഴാണ് പൗലോസ് പറയുക, കർത്താവ് ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? യോഹന്നാൻ എഴുതിയ സുവിശേഷം 6:68 നിന്റെ പക്കല് ജീവന്റെ വചനങ്ങളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. ഞങ്ങൾക്കറിയാം ജീവന്റെ വചനമാണ് നിന്റേത്, നിന്റെ വചനമാണ് ജീവൻ നൽകുന്നത്. ഈ ജീവദായകമായ വചനം സ്വാതന്ത്ര്യം നൽകുന്നതാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8:31-32 തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എന്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യന്മാരാണ്. നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പോഴ് ദൈവവചനം നമ്മളതിൽ നിലനിൽക്കണം, വചനം നമ്മുടെ ഭവനമാക്കണം. ആ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ, വചനമനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ, വചന ജീവിതത്തിന് മാനദണ്ഡമാക്കി മാറ്റുന്നുവെങ്കിൽ, അപ്പോഴ് നമ്മൾ സത്യമറിയും, യഥാർത്ഥത്തിൽ സത്യം എന്താണെന്ന് മനസ്സിലാകും. ആ സത്യം നമുക്ക് സ്വാതന്ത്ര്യം നൽകും. സത്യമാണ് സ്വാതന്ത്ര്യം നൽകുന്നത്. ആ സത്യത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ദൈവത്തിന്റെ വചനമാണ്. വചനം സത്യം അറിയിക്കുന്നു. സത്യമാണ് വചനം, സത്യമാണ് സ്വാതന്ത്ര്യം നൽകുക. തന്നെയുമല്ല, ഈ വചനമാണ് നമ്മളെ ശുദ്ധിയാക്കുക. അന്തിമ പ്രഭാഷണത്തിൽ അപ്പസ്തോൽമാരോടൊത്ത് അത്താഴം കഴിച്ച യേശു ആ അന്തിമ പ്രഭാഷണത്തിൽ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15:3 വാക്യം, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്. നമ്മളെ ശുദ്ധിയാക്കുകയാണ് ദൈവത്തിന്റെ വചനം. അപ്പോൾ വചനം വായിക്കുന്നത് കൊണ്ട് എന്താ സംഭവിക്കുക? നമ്മൾ സത്യമറിയും, നമ്മൾ ജീവനുള്ളവരാവും, നമ്മൾ ശുദ്ധിയുള്ളവരാവും. പാപമോചനം ലഭിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിലൂടെയാണ്. വചനം ജീവദായകമാണ്. തന്നെയുമല്ല, ജീവിതത്തിന്റെ അടിത്തറയായിരിക്കേണ്ട പാറയാണ് ദൈവവചനം. മലയിലെ പ്രസംഗത്തിന്റെ സമാപനത്തിൽ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7:24-25 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ കാണും, എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. അപ്പോൾ ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതം പടുത്തുയർത്താനുള്ള പാറയാണ്. എന്ന് പറഞ്ഞാൽ ആ വചനമനുസരിച്ചായിരിക്കണം നമ്മൾ ജീവിക്കുക. ഈ വചനമനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ ജീവൻ ഉണ്ടാവുകയുള്ളൂ. നിയമാവർത്തന പുസ്തകം 30:15-20 വരെയുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇതാ ഇന്ന് ഞാൻ നിന്റെ മുമ്പിൽ ജീവനും നന്മയും മരണവും തിന്മയും വെച്ചിരിക്കുന്നു. നീ ജീവിക്കാൻ വേണ്ടി ജീവൻ തിരഞ്ഞെടുക്കുക. വചനമനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നിത്യമായ ജീവൻ ഉണ്ടാകും. വചനം അനുസരിക്കാതെയാണ് ജീവിക്കുന്നതെങ്കിൽ നീ മരിക്കും. അപ്പോ ദൈവത്തിന്റെ വചനം ജീവദായകമാണ്, ജീവൻ പ്രധാനമാണ്. വെറുതെ വായിച്ചതുകൊണ്ട് മാത്രമായില്ല, ദൈവത്തിന്റെ വചനം നമ്മൾ പ്രാർത്ഥനാപൂർവം, വിശ്വാസപൂർവം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ഉറച്ച തീരുമാനത്തോടെ, വലിയ ദാഹത്തോടെ, ആഗ്രഹത്തോടെ വായിക്കണം. പ്രാർത്ഥനാപൂർവം വായിക്കുക. അത് നമ്മുടെ ജീവിതത്തെ നയിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ മാർഗദർശകമാകട്ടെ, പ്രകാശമാവട്ടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, ഞങ്ങളുടെ വഴിയിൽ വിളക്കായി, ഞങ്ങളുടെ പാദങ്ങൾക്ക് പ്രകാശമായി, അവിടുത്തെ വചനം നൽകിയ ആ വലിയ കൃപയെ ഓർത്തിയാണ് ഞാൻ നന്ദി പറയുന്നു. ഏതാണ് ശരിയെന്ന്, ഏതാണ് തെറ്റെന്ന് കർത്താവ് പലപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നു. ഈ ലോകത്തിൻ്റെതായ വചനങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ബോധത്തെ അന്ധകാരമാക്കുന്നു, അന്ധകാരാവൃതമാക്കുന്നു, അന്ധമാക്കുന്നു. ഈ അന്ധകാരത്തിൽ അങ്ങയുടെ വചനം ഞങ്ങൾക്ക് പ്രകാശമായി നൽകുന്നതിന്, വഴികാട്ടിയായി നൽകുന്നതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഈ വചനം വിശ്വാസത്തോടെ, ഭക്തിയോടെ, സ്നേഹത്തോടെ വായിക്കുന്നതിന്, സ്വീകരിക്കുന്നതിന്, ഞങ്ങളുടെ ഭക്ഷണമായി ഉൾക്കൊള്ളുന്നതിന് അവിടെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ആത്മാവ് വഴി ഈ വചനം ഗ്രഹിക്കാനായി ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. എന്നെ സ്വീകരിക്കാനായി ഞങ്ങളുടെ ഹൃദയങ്ങളെ ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ.